2022 നവംബർ 2 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. കൈവിട്ട ആ 25 മിനിറ്റ് കാലം പങ്ക്തിയിൽ വി എസ് രാജേഷ് എഴുതുന്നു. ആ മനുഷ്യന്റെ ആർത്തലച്ച നിലവിളി കേട്ടപ്പോൾ ഏതോ ഭൂകമ്പത്തിൽ ഭൂമിക്കടിയിൽപ്പെട്ട ഒരാളുടെ രോദനം പോലെ തോന്നി. സഹായിക്കണേയെന്നുള്ള ദീനമായ ആ അപേക്ഷ ഇപ്പോഴും ഞങ്ങളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ആ വിളി കേട്ടാണ് ഞങ്ങൾ ബസിൽ നിന്ന് ചാടിയിറങ്ങിയത്. രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. ആ അപകടസ്ഥലത്ത് ഞങ്ങൾക്ക് മുൻപേ എത്തിയവരിൽ ഒരാളെങ്കിലും മനസ്സുവച്ചിരുന്നെങ്കിൽ ആ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷേ പലരും രക്തത്തിൽ കുളിച്ചുകിടക്കുന്നവരുടെ ചിത്രം ലൈവായി മൊബൈലിൽ പകർത്തുന്ന തിരക്കിലായിരുന്നു. വിലപ്പെട്ട 25 മിനിറ്റാണ് നഷ്ടമായത്. വയനാട് സ്വദേശികളായ 3 യുവാക്കൾ പറഞ്ഞു. അവർ അങ്ങനെ പറയാനുണ്ടായ കാര്യത്തിലേക്ക് വരാം. കാസർഗോഡ് ചിറ്റാരിക്കൽ KSFE ശാഖയിലെ മാനേജറായ ഭാര്യ കുമാരി ഗീതയെ കഴിഞ്ഞ ദീപാവലി ദിവസം വൈകുന്നേരം ട്രെയിൻ കയറ്റിവിടാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു തിരുവനന്തപുരം SAP ക്യാമ്പിലെ DYSP ഗ്രേഡിലുള്ള ആംഡ് പോലീസ് ഇൻസ്പെക്ടറായ പരമേശ്വരൻ നായർ. നല്ല ട്രാഫിക്കുള്ളതിനാൽ ഉള്ളൂർ ഭാസിനഗറിലെ വീട്ടിൽ നിന്നും കാറെടുക്കാതെ സ്കൂട്ടറിലായിരുന്നു യാത്ര. പനവിള ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റ് പച്ച കത്തിയപ്പോൾ സ്കൂട്ടർ മുന്നോട്ടെടുത്തു. എന്നാൽ എതിർദിശയിൽ നിന്നും അപ്രതീക്ഷിതമായി KSRTC ബസ് സിഗ്നൽ തെറ്റിച്ച് വേഗത്തിലെടുത്തു. ബസിന്റെ സൈഡുവശം സ്കൂട്ടറിനെ തട്ടിത്തെറിപ്പിച്ചു. ഗീതയും ഞാനും തെറിച്ചു വീണു. ഗീത തലയിടിച്ചാണ് വീണത്. ഞാൻ അതുവഴി പോയ വാഹനങ്ങളെ നോക്കി അലമുറയിട്ട് വിളിച്ചു. ആരും നിർത്തിയില്ല. അപകടം കണ്ട് അവിടെ കൂടിയ ഒരാൾ പോലും ഞങ്ങളെ റോഡിൽ നിന്നെടുക്കാൻ മുന്നോട്ട് വന്നില്ല. 108 ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് ഒരാൾ പറയുന്നത് കേട്ടു. എന്നാൽ ഒരു ഓട്ടോറിക്ഷയെങ്കിലും തടഞ്ഞു നിർത്തി ഞങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ എന്റെ ഗീതയെ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. 25 മിനിറ്റാണ് റോഡിൽ കിടന്നത്. എന്റെ നിലവിളി കേട്ട് അതുവഴി വന്ന ബസിൽ സഞ്ചരിച്ച 3 യുവാക്കൾ വണ്ടി നിർത്തിച്ച് ചാടിയിറങ്ങി. ഒരാൾ ഓടിയെത്തി എന്നെ എഴുന്നേൽപ്പിച്ചു. മറ്റൊരാൾ അയാളുടെ ബാഗിൽ നിന്നൊരു ടവൽ എടുത്ത് ഗീതയുടെ തലയിൽ ചുറ്റി. രക്തമൊഴുകുകയായിരുന്നു. മൂന്നാമൻ ആ വഴി വന്ന ഓട്ടോ തടഞ്ഞു നിർത്തി അതിൽ കയറ്റി. അപ്പോഴേക്കും ആംബുലൻസ് വന്നു. ആ യുവാക്കൾ തന്നെ ആംബുലൻസിൽ ഞങ്ങളെ കിംസ് ആശുപത്രിയിലെത്തിച്ചു. ഡോക്ടർമാർ ഉടൻ തന്നെ നോക്കിയെങ്കിലും 10 മിനിറ്റെങ്കിലും നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ പരമേശ്വരൻ വിതുമ്പുന്നുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് എന്തോ ആവശ്യത്തിന് തിരുവനന്തപുരത്തേക്ക് വന്ന ആ 3 യുവാക്കളുടെ മനസ്സ് അവിടെ നിന്ന ഒരാൾക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, പരമേശ്വരൻ ആവർത്തിച്ചു പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി KRUNAKARANTE ഗൺമാനായി 21 വർഷം സേവനമനുഷ്ഠിച്ച പരമേശ്വരനെ അറിയാത്തവർ ചുരുക്കം. ലീഡറുടെ നിഴലായിരുന്നുവെന്ന് മാത്രമല്ല വിശ്വസ്തനുമായിരുന്നു. ആ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയാണ് ലീഡർ എന്നും പരമേശ്വരനെ കണ്ടിരുന്നത്. ഉള്ളൂരിലെ വീട് പാലുകാച്ചിന് ലീഡർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പരമേശ്വരന്റെ വീട്ടിൽ സജീവ സാന്നിധ്യമായിരുന്നത് അന്ന് വാർത്തയായിരുന്നു. ഗുരുതരമായ പരിക്കില്ലെങ്കിലും അപകടത്തിൽ പരമേശ്വരന്റെ കൈയൊടിഞ്ഞു. കൈക്ക് സർജറി വേണ്ടി വന്നു. ഭാര്യയുടെ വേർപാട് 2 മക്കളും പേരക്കുട്ടിയുമുള്ള ആ സന്തുഷ്ട കുടുംബത്തെ തകർത്തു കളഞ്ഞു. അമ്മാവന്റെ മകളാണെങ്കിലും പരമേശ്വരന്റെയും ഗീതയുടെയും പ്രേമവിവാഹമായിരുന്നു. ഗീത പഠിക്കാൻ മിടുക്കിയായിരുന്നു. റാങ്കോടെയാണ് PG പാസായത്. ആദ്യം കിട്ടിയ ജോലി എന്ന നിലയിൽ KSFE ചേരുകയായിരുന്നു. മകൾ പ്രസവിച്ചു കിടക്കുകയാണ്. പേരക്കുട്ടിയെ കാണാൻ അവധിക്കെത്തിയതായിരുന്നു ഗീത. നവംബർ 2 വീണ്ടും വരും. അപ്പോൾ ഒരുമിച്ചു പോയി മോൾക്കും കുഞ്ഞിനും സ്വർണം വാങ്ങണമെന്നൊക്കെ സ്കൂട്ടറിലിരുന്ന് പരമേശ്വരനോട് ഗീത പറഞ്ഞു. അവസാനം സംസാരിച്ചതും അതായിരുന്നു. 52 വയസ്സായിരുന്നു പ്രായം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പെൻഷൻ പ്രായം പുതുക്കിയ പ്രകാരം ഇനി 8 വർഷത്തെ സർവീസ് ബാക്കിയുണ്ടായിരുന്നു. പരമേശ്വരൻ മിതഭാഷിയാണ്. തന്റെ ജോലിയിൽ ഒരു വീഴ്ചയും വരുത്താതെ പ്രവർത്തിക്കുന്നയാൾ. ഒരിക്കൽ പരിചയപ്പെടുന്ന ആരും ഇഷ്ടപ്പെടുന്ന പ്രകൃതം. പരമേശ്വരന്റെ ഈ നഷ്ടത്തിന് ആർക്ക് സമാധാനം പറയാൻ കഴിയും? രക്തം വേണമെന്നാവശ്യപ്പെടുന്നവർക്ക് രക്തം ദാനം ചെയ്യുന്നയാളാണ്. ഞാൻ എത്രയോ പേർക്ക് രക്തം ദാനം ചെയ്തു. പക്ഷേ എന്റെ ഭാര്യയും ഞാനും റോഡിൽ വീണുകിടന്നപ്പോൾ ഒരാൾ പോലും സഹായിക്കാൻ വന്നില്ല. ഈ ചെറുപ്പക്കാർ വന്നു. വൈകിപ്പോയെങ്കിലും അവരോട് നന്ദി പറയാൻ വാക്കുകളില്ല. ആ സഹോദരന്മാരെ ജീവിതത്തിൽ മറക്കില്ലെന്നും പരമേശ്വരൻ പറയുന്നു. റോഡപകടത്തിൽ പരിക്കേൽക്കുന്നവരെ ഉടൻ ആശുപത്രിയിലെത്തിക്കാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ ഇപ്പോഴുമില്ലെന്നതാണ് ഈ സംഭവം തെളിയിക്കുന്നത്. കരുണവറ്റാത്ത മനസ്സുള്ള 3 ചെറുപ്പക്കാരെയോർത്ത് അഭിമാനിക്കാമെങ്കിലും മറുചിത്രം അമ്പരപ്പിക്കുന്നതാണ്. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ഒരു കൈ സഹായിക്കാതെ കൌതുകത്തോടെ മൊബൈലിൽ പകർത്തി അത് വാട്സാപ്പിലും യൂട്യൂബിലും ഇട്ട് ആനന്ദിക്കുന്നവർ. ഇത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കേരളം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ചുറ്റിനും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങൾ മലയാളിയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്.